ആകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളായ നിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹ രാജാവേ നിനക്ക് സ്തുതി. ബാർക്കമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പവിന്റെ ഞങ്ങൾ തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളും നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ളവന്റെ വ്രതം അറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും ദൈവനമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. ദൈവമായ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സന്ധ്യയ്ക്കായി നിന്നെ സ്തുതിക്കുന്നു. തമ്പുരാൻ, എന്റെ തിരുമുമ്പാകെ തലകളെ വണക്കുവാനും ഞങ്ങളുടെ എല്ലാവിധമായ തിരക്കുകളെയും ഈ ലോകത്തിൻ്റെതായ എല്ലാവിധമായ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഒക്കെ ഒഴിവാക്കി നിന്റെ സന്നിധിയിലേക്ക് പ്രാർത്ഥനയ്ക്കായും അല്പസമയം വേദപുസ്തകത്തിൽ നിന്നും പരിശുദ്ധ സഭയുടെ അച്ചടക്കങ്ങളെ കുറിച്ചും ഒക്കെയും പഠിക്കുവാൻ തക്കവണ്ണം ഒരു അല്പസമയം ഞങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നു. ഞങ്ങളുടെ ബുദ്ധിയോടുകൂടി അവിടുന്ന് പ്രവർത്തിക്കുമാറാകണമേ. കർത്താവേ, ഞങ്ങളുടെ ഈ ഉദ്യമത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇതിനുവേണ്ടി മുൻകൈയെടുത്ത് ഈ പ്രവർത്തനങ്ങളൊക്കെയും ഏകീകരിക്കുന്ന പ്രിയപ്പെട്ട അച്ഛനെയും എല്ലാ സഹോദരിമാരെയും അമ്മമാരെയും അവിടുന്ന് വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. തിരുനമ്പുരാനെ, ഞങ്ങളുടെ പഠനങ്ങളൊക്കെയും ഏറ്റവും അനുഗ്രഹപ്രദമാക്കണമേ. സഭയുടെയും സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും നല്ല ഭാവിക്ക് വേണ്ടി ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ സഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. എന്തെങ്കിലും അനൗൺസ്മെന്റോ ഇൻട്രഡക്ഷൻ എന്തെങ്കിലും ഉണ്ടോ?
ഇല്ല സാർ, നമുക്ക് ക്ലാസ് തുടങ്ങാം.
ദൈവത്തിന്റെ അതിപരിശുദ്ധമായ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. വിവാഹ ശുശ്രൂഷയാണ് നമ്മളുടെ പ്രധാനപ്പെട്ട തീം. ലാസ്റ്റ് വീക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തത് വിവാഹം എന്നുള്ള ആ ഒരു ആസ്പെക്ട് ഏതൊക്കെ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം, അതായത് ഒരു സെക്യുലർ രീതിയിൽ എങ്ങനെ മനസ്സിലാക്കാം, ഹൗ ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് മാരേജ് ആസ് എ സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ നമ്മളുടെ ടോപ്പിക്. ഇനി അത് നമ്മൾ നേരെ വേദപുസ്തക അടിസ്ഥാനത്തിലേക്ക് വരികയാണ്. നമുക്കറിയാം മനുഷ്യന്റെ ഉൽപ്പത്തി മുതൽ തന്നെ, വേദപുസ്തകം മാത്രമല്ല ചരിത്രാതീത കാലം മുതൽ തന്നെ, ഫ്രം ദ ഏജ് ഓഫ് പ്രീ ഹിസ്റ്റോറിക് ഇറ, ദേർ വാസ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജ് ഓർ ദ പെയർ ബോണ്ടിങ്. ഈ ആന്ത്രോപോളജിസ്റ്റുകൾ പറയുന്നതനുസരിച്ച് ഫ്രം ദ ടൈം ഓഫ് സ്റ്റോൺ ഏജ്, ശിലായുഗം മുതൽ തന്നെ പെയർ ബോണ്ടിങ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം നിലവിലുണ്ടായിരുന്നു. മാരേജ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതലായി പെയർ ബോണ്ടിങ് എന്ന് പറയുന്ന സിസ്റ്റം നിലവിലുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ വിവാഹ കൂതാശയുടെ രണ്ടാം ഭാഗം ആരംഭിക്കുമ്പോൾ, അതായത് കിരീടം വാഴ്വിന്റെ ശുശ്രൂഷ, മോതിരം വാഴ്വ് അവസാനിച്ച് കിരീടം വാഴ്വിന്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ആദ്യത്തെ പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് ശേഷം, കൗമാരിക്കും പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ പാടുന്ന ഒരു ഗാനമുണ്ട്. ആ ഗാനത്തിലൂടെ വിവാഹത്തിന്റെ ഒരു ക്രൊണോളജിക്കൽ ഓർഡർ, അല്ലെങ്കിൽ കുടുംബജീവിതത്തിന്റെ ഒരു ക്രൊണോളജിക്കൽ ഓർഡർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആദിമ നീതിജ്ഞരെ വാഴ്ത്തിയ ദൈവം എന്ന് തുടങ്ങുന്ന പാട്ടില് ആദാവിനെയും അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കൂബിനെയും യോസഫിനെയും ഒക്കെ, യോസഫിനെ ഒഴികെ ബാക്കിയുള്ളവരെയൊക്കെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് വാഴ്ത്തിയ ദൈവത്തെക്കുറിച്ചും ആ ദൈവത്തിന്റെ ബഹുകൃപയാൽ നമ്മുടെ മുമ്പാകെ നിൽക്കുന്ന ഈ ദാസരെയും കർത്താവെ അവിടുന്ന് വാഴ്ത്തണവേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പൊ ആ ഒരു ക്രൊണോളജിക്കൽ ഓർഡർ നമുക്കറിയാം. ഇത് ആരംഭിക്കുന്നത് ആദാമിൽ നിന്നാണ് എന്ന് പറഞ്ഞോളൂ. കഴിഞ്ഞ ആഴ്ചയും അതിനെക്കുറിച്ച് സംസാരിച്ചതാണ്. ആദാം എന്ന വാക്കിന്റെ അർത്ഥം മനുഷ്യൻ എന്നായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ദൈവം തമ്പുരാൻ ഒരാളെ മാത്രമായിരിക്കില്ല സൃഷ്ടിച്ചത്, മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് തിരിക്കും. ആദാം എന്ന വാക്കിന്റെ ഹീബ്രു വാക്കിന്റെ അർത്ഥം മനുഷ്യൻ എന്നാണ്. അത് നമുക്ക് വിടാം ഇനി. അഥവാ ആദാം എന്ന ഒരു മനുഷ്യനെയാണ് സൃഷ്ടിച്ചത് എങ്കിൽ ആദാമും ഹൗവായി എന്ന് പറഞ്ഞ രണ്ടുപേര് മാത്രമേ ഉള്ളൂ. നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആദാമിന്റെ ഹൗവായുടെയും ജീവിതം ഒരു ഒരു ഫാന്റസി പോലെ നമുക്ക് വായിച്ചു പോകാം ഒരു കഥയാണ്. നമ്മളുടെ സാമാന്യ ബോധം അല്ലെങ്കിൽ നമ്മുടെ ഒരു റീസൺ ഉപയോഗിച്ച് ചിന്തിക്കുമ്പോൾ അതൊക്കെ ഒരു കെട്ടുകഥയാണെന്ന് തോന്നാൻ സാധ്യതയുള്ള ഒരു ഒരു അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരേ ഒരു കാര്യം, പ്രത്യേകിച്ച് വിവാഹത്തിന്റെ കോണ്ടക്സ്റ്റിൽ ചിന്തിക്കുമ്പോൾ ഫ്രം ദ ബിഗിനിങ് ഓഫ് ദ പീരിയഡ് ഓഫ് ക്രിയേഷൻ ദെയർ വാസ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് പെയർ ബോണ്ടിങ് ഓർ മാരേജ്. അതായത് അന്ന് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ആദിമ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ആന്ത്രോപോളജിക്കലായിട്ട് പറയുന്ന വിവാഹത്തിന്റെ അതേ രൂപം തന്നെ ദൈവം തമ്പുരാനാൽ ഏകീകരിക്കപ്പെട്ട ശുശ്രൂഷയായിട്ട് അന്നും നിലനിന്നിരുന്നു. പെയർ ബോണ്ടിങ് അല്ലെങ്കിൽ വിവാഹം അല്ലെങ്കിൽ രണ്ടു പേര് പ്രത്യേകിച്ച് പുരുഷനും സ്ത്രീയും ഒരുമിച്ചുള്ള ജീവിതം എന്ന് പറയുന്ന മാരേജ് എന്ന കൺസെപ്റ്റ് ഉണ്ടായിരുന്നതിന്റെ ഒബ്ജക്റ്റീവ് ഇതാണ്. മാരേജ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ആസ് എ വേ ഓഫ് ഓർഗനൈസിംഗ് ആൻഡ് കൺട്രോളിംഗ് സെക്ഷുവൽ കോണ്ടാക്ട് ആൻഡ് പ്രൊവൈഡിംഗ് എ സ്റ്റേബിൾ സ്ട്രക്ചർ ഫോർ ചൈൽഡ് റിയറിംഗ് ആൻഡ് ഡെയിലി ലൈഫ് ടാസ്ക്. ഇതാണ് ശരിക്കും പറഞ്ഞ വിവാഹം അല്ലെങ്കിൽ മാരേജ് അവിടെ നിലനിന്നിരുന്നു എന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇതാണ്. നമുക്കറിയാമല്ലോ മനുഷ്യരിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും മനുഷ്യരെ വേർതിരിക്കുന്നത് മനുഷ്യന് ചിന്തിക്കാനും വികാരങ്ങളെ നിയന്ത്രിക്കാനുമുള്ള കഴിവാണെന്ന് നമുക്കറിയാം. മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മനുഷ്യനെ പ്രത്യേകിച്ച് സെക്ഷുവൽ ഇമോഷൻസ് ഒന്ന് കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ ഒരു ജീവിതം ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വേയിൽ, ഒരു സ്ട്രക്ചറൽ വേയിൽ ജീവിതത്തെ കൊണ്ടുപോകാനും കുഞ്ഞുങ്ങളെ വളർത്താനും, കുഞ്ഞുങ്ങളെ വളർത്തുക എന്ന് പറയുന്ന ആ ജോലി ചെയ്യുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ്. ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കോഴി തന്റെ കുഞ്ഞുങ്ങളെ കൊത്തിയകറ്റും, കഴുകൻ തന്റെ കുഞ്ഞുങ്ങളെ കൊത്തിയകറ്റും, പശു തന്റെ കിടാവിനെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തനാകാൻ വേണ്ടി തന്റെ അടുത്തുനിന്ന് മാറ്റി നിർത്താറുണ്ട്. അവർക്കത് ഇമോഷണലായിട്ട് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമല്ല. പക്ഷേ ഒരു പ്രായം വരെ വർഷങ്ങളോളം അമ്മയുടെ തണലിൽ അല്ലെങ്കിൽ അപ്പന്റെ തണലിൽ ജീവിക്കേണ്ടി വരുന്ന ഒരേ ഒരു ജീവി വർഗം മനുഷ്യനാണ്. അതുകൊണ്ട് കുഞ്ഞിനെ വളർത്തുക എന്നുള്ളതും അതുപോലെ തന്നെ ദൈനംദിന ജീവിത സാഹചര്യങ്ങളെ മീറ്റ് ചെയ്യാനും ഒക്കെയാണ് അന്ന് വിവാഹം ഉണ്ടായിരുന്നത്. നമുക്കറിയാം ഈ പഴയ കാലത്തിൽ എനിക്കൊന്നും ഒരു ശലോമോന്റെ കാലത്തെ കുറിച്ചൊക്കെ ചിന്തിച്ചാൽ തന്നെ നമുക്കറിയാം, അല്ല അതിനു മുമ്പായിട്ടും അതിനു മുമ്പും ഈ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ പോളിഗാമി പോളിഗാമി വാസ് പ്രാക്ടീസ്ഡ് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ഏൻഷ്യൻ ടൈംസ് ഓൾഡ് ടെസ്റ്റമെന്റ് ടൈംസ്. സോളമന്റെ കഥ നമുക്കറിയാം, 700 ഭാര്യമാരും ഹി ഹാഡ് 700 വൈഫ്സ് ആൻഡ് 300 കോൺക്യുബൈൻസ് വിത്ത് ഹിം. അതുപോലെ തന്നെ മോണോഗാമസ് ഹൗസ് ഹോൾഡ് വേർ എ ടൈനി ടൈനി പോർഷൻ എന്നാണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ നാൻസി കോട്ട് എന്ന് പറയുന്ന പ്രൊഫസർ പറഞ്ഞിരിക്കുന്നത്. അതായത് മോണോഗാമസ് സിറ്റുവേഷൻ തീരെ കുറവ്, ഒരു വെറും 5% അല്ലെങ്കിൽ 8% മാത്രം ഉണ്ടായിരുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ അടുത്ത കാലഘട്ടം വരെ ഉണ്ടായിരുന്നത് എന്നാണ് ചിന്തകന്മാരൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ വിവാഹ ശുശ്രൂഷ, വിവാഹത്തിന്റെ ക്രമീകരണങ്ങൾ, സെറിമണി, ദ സെറിമോണിയൽ റൈറ്റ്സ് ഓഫ് മാരേജ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ്ലീസ്റ്റ് ബിഫോർ 4000 ഇയേഴ്സ്. നമുക്കറിയാം സിവിലൈസേഷൻസ് ആരംഭിക്കുന്ന ഒരു സമയമാണ്. അതായത് ഓരോ നദികളുടെ തീരങ്ങൾ മനുഷ്യൻ ഒരുമിച്ച് താമസിക്കുന്ന സമയത്താണ് സിവിലൈസേഷൻസ് ആരംഭിക്കുന്നത്. അങ്ങനെ ഉണ്ടായ വൺ ഓഫ് ദ ഏൻഷ്യൻ സിവിലൈസേഷൻസ് ആണ് മെസോപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ. മെസോപ്പൊട്ടേമിയൻ സിവിലൈസേഷനിലാണ് ബിഫോർ 4000 ഇയേഴ്സ് ദർ വാസ് എസ്റ്റാബ്ലിഷ്ഡ് സെർട്ടൺ കൈൻഡ് ഓഫ് സെറമണീസ് ഫോർ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജ്. മാരേജ് സെർവ് പ്രൈമറലി ആസ് എ മീൻസ് ഓഫ് പ്രിസർവിംഗ് പവർ വിത്ത് കിങ്സ്. നമുക്കറിയാം മാരേജ് അന്നത്തെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു റോയൽ ലീനിയേജ് കീപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട. നമുക്കറിയാം ചരിത്രം എഴുതപ്പെടുന്നതെല്ലാം ഈ റോയൽ ഡൈനാസ്റ്റികളുമായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ട് കൂടുതലും അവരുടെ കാര്യങ്ങളാണ് നമുക്ക് ചരിത്രം അന്വേഷിച്ചാൽ കാണാൻ പറ്റുന്നത്. അതായത് ഒരാള് തന്റെ മകളെ, ഒരു രാജാവ് തന്റെ മകളെ വിവാഹം കഴിപ്പിക്കണമെങ്കിൽ ഒരാൾ, അതായത് മറ്റൊരു രാജ്യത്തെ രാജാവ് രാജകുമാരനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുമ്പോൾ, കാരണം ഹി വാണ്ട്സ് ടു എക്സ്റ്റെൻഡ് ഹിസ് കിങ്ഡം, അല്ലെങ്കിൽ ഹി വാണ്ട്സ് ടു അഡോപ്റ്റ് ലെജിറ്റിമേറ്റ് ഹെയർ, അവനൊരു എന്താ പറയുന്നത് ലോയലായിട്ടുള്ള ഒരു ഒരു പിൻഗാമിയെ കണ്ടെത്താൻ തക്കവണ്ണം, അല്ലെങ്കിൽ തന്റെ രാജ്യം വികസിപ്പിക്കാൻ തക്കവണ്ണം ആൾക്കാരെ വിവാഹത്തെ ഉപയോഗിച്ചിരുന്നു എന്ന് നമുക്ക് സാധിക്കും, കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ശത്രുക്കൾ ഇല്ലാതാക്കാൻ, ഇനി അഥവാ തന്നെക്കാൾ ശക്തനായ അല്ലെങ്കിൽ തന്നോട് ചേരാൻ താല്പര്യമില്ലാത്ത രാജാക്കന്മാരെ തൊട്ടടുത്ത് നെയ്ബറിങ് കിങ്ഡംസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുമായിട്ടൊരു ഒരു മാരിറ്റൽ അലയൻസ് തുടങ്ങി കഴിഞ്ഞാൽ അവരുടെ ശത്രുത ഇല്ലാതാകുന്ന ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നു. പ്രധാനമായിട്ടും അതായിരുന്നു അവരുടെ ഒരു ഒരു സാഹചര്യം. അതായത് ഇനി ഉണ്ടാകുന്ന ഒരു തലമുറ, തന്റെ കീഴിൽ ഒരു തലമുറ ഉണ്ടാകണം, തങ്ങളുടെ രീതിയിൽ വരുന്ന ഒരു തലമുറ ഉണ്ടാകണം, അല്ലെങ്കിൽ ആ ഒരു കിങ്ഡമിൽ അന്യം നിന്ന് പോകാൻ പാടില്ല എന്നുള്ള ഒരു വിചാരത്തോടു കൂടിയാണ് രാജാക്കന്മാർ അന്നൊക്കെ വിവാഹത്തെ കണ്ടിരുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു മാട്രിമോണിയം എന്ന ലാറ്റിൻ വേർഡിനെ കുറിച്ച് പറഞ്ഞു. മാട്രിമോണിയം എന്ന ലാറ്റിൻ വേർഡ് ഈസ് സ്ട്രോങ്ലി റിലേറ്റഡ് ടു ദി വേർഡ് മേറ്റർ ഓർ മദർ. അതായത് ഒരു ഒരു വലിയ പിന്തുടർച്ച ഉണ്ടാക്കാൻ തക്കവണ്ണം, അതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അമ്മയ്ക്കാണല്ലോ, അതുകൊണ്ട് അമ്മയുമായി ബന്ധപ്പെട്ട ഒരു ലീനിയേജ് ഉണ്ടാക്കാൻ തക്കവണ്ണമായിരുന്നു. അതായത് കൂടുതലും വിവാഹത്തിന്റെ പ്രധാനപ്പെട്ട ശുശ്രൂഷകളും ചടങ്ങുകളും എല്ലാം സ്ത്രീകളുമായി ബന്ധപ്പെട്ടായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ സ്ത്രീകളായിരുന്നു അതിനകത്തിന്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. നമുക്ക് ഓൾഡ് ടെസ്റ്റമെന്റിലേക്ക് തന്നെ നേരിട്ട് കിടക്കാം. ഓൾഡ് ടെസ്റ്റമെന്റ് നമ്മളുടെ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലേക്ക് തന്നെ കിടക്കാം. പഴയ നിയമത്തിൽ പറയുന്നത് അനുസരിച്ച് വെഡിങ് ഈസ് എ കവനന്റ്, അത് രണ്ട് പേര് തമ്മിൽ മാത്രമല്ല, നമ്മുടെ സഭയുടെ വിശ്വാസം അനുസരിച്ചായാലും രണ്ട് പേര് തമ്മിലുള്ള ഒരു കവനന്റ് അല്ല വിവാഹം എന്ന് പറയുന്നത്. വിവാഹം എന്ന് പറയുന്നത് പരിശുദ്ധ സഭയും ദൈവം തമ്പുരാനും അതുപോലെ തന്നെ ഈ രണ്ടുപേരോടൊപ്പം കടന്നു വരുന്ന ഒരു ശുശ്രൂഷയാണ് വിവാഹ ശുശ്രൂഷ. അതുകൊണ്ട് ആർക്കെങ്കിലും രണ്ടു പേർക്ക് തമ്മിൽ വിവാഹം കഴിക്കാം എന്നുള്ള ഒരു നിയമം നമ്മുടെ സഭയിലില്ല, കാരണം വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഒന്നുകിൽ അഥവാ നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നും പുറത്തുള്ള ഒരാളെ വിവാഹം കഴിക്കണമെങ്കിൽ നമുക്കറിയാം നമ്മുടെ സഭയിലെ നിയമം അനുസരിച്ച് ആ ആളെ നമ്മുടെ സഭയിലേക്ക് ചേർത്തിട്ടാണ് വിവാഹം കഴിക്കുന്നത്. അതായത് നമ്മൾ പാടുന്നത് പോലെ രഹസ്യം 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 എനിക്കും എൻ വീട്ടുകാർക്കും എന്നാണല്ലോ പാടുന്നത്. അതായത് വിവാഹം എന്ന് പറഞ്ഞൊരു കൂദാശയാണ്, കൂദാശ എന്ന് പറഞ്ഞാൽ മിസ്ട്രിയാണ്, മിസ്ട്രി രഹസ്യമാണ്, ആ രഹസ്യം എനിക്കും എൻ വീട്ടുകാർക്ക് മാത്രമുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ ഒക്കെ ഒരാളെ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാക്കി തീർത്തതിന് ശേഷമാണ് വിവാഹ കൂദാശകൾ നടത്താറുള്ളത്. പഴയ നിയമത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ആദ്യം മുതൽ തന്നെ ആദാമിനെ ഹവ്വായുടെയും കഥ മുതൽ തന്നെ നമുക്ക് ഈ പരസ്പര ബന്ധത്തെക്കുറിച്ച്, വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ടുകൾ കാണാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിലെ പ്രത്യേകിച്ച് ക്രിയേഷൻ സ്റ്റോറിയെ കുറിച്ച് പറയുമ്പോൾ തന്നെ വലിയൊരു ഒരു ടെൻഷൻ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഒന്നാമത്തെ, ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ, ഒന്നാമത്തെ അധ്യായത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്ന അക്കൗണ്ട്സ് രണ്ടും ടോട്ടലി ഡിഫറെന്റ് ആണ്. ഒന്നാമത്തെ അദ്ദേഹത്തിൽ പറഞ്ഞതനുസരിച്ച് നമുക്ക് എല്ലാവർക്കും കൂടുതൽ പരിചയമുള്ള കഥ അനുസരിച്ച് ദൈവം തമ്പുരാൻ തന്റെ വാക്കുകൊണ്ട് ലോകത്തിലുള്ള എല്ലാ സൃഷ്ടികളെയും അല്ലെങ്കിൽ എല്ലാ വസ്തുതകളെയും സൃഷ്ടി പൂർത്തീകരിച്ചതിന് ശേഷം ഹി ക്രിയേറ്റഡ് മാൻ ഇൻ ഹിസ് ഓൺ ഇമേജ് ആൻഡ് ലൈക്നെസ്. രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്നത് അവിടെ പുല്ലോ അതുതരം സസ്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി. അതുപോലെ തന്നെ ദൈവം തമ്പുരൻ പറയുന്ന ആ ഹൂസ് ഇമേജ് ആൻഡ് ലൈക്നെസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടി വരുന്നത് ദ ഇമേജ് ആൻഡ് ലൈക്നെസ് ഓഫ് ദ ട്രയൂൺ ഗാഡ് എന്ന് വേണം പറയാൻ. കാരണം ദൈവം തമ്പുരാൻ പറയുന്നത് നമുക്ക് നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടാണ് സൃഷ്ടി ആരംഭിക്കുന്നത്. അപ്പോൾ ഒരാൾ ഒറ്റയ്ക്ക്, പിതാവാം ദൈവം ഒറ്റയ്ക്കല്ല സൃഷ്ടി നടത്തിയത്. ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട് അവിടെ ദൈവത്തിന്റെ വചനമാണ് സൃഷ്ടി നടത്തിയതെന്നും ദൈവത്തിന്റെ ആത്മാ വെള്ളത്തിന് മീതെ പരിവർത്തിച്ചു എന്നും ഒക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ രണ്ടു തരത്തിലുള്ള അക്കൗണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ദൈവം തമ്പുരാൻ വിചാരിച്ചു, ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ ദ മാൻ ടു ബി അലോൺ, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് വിചാരിച്ചിട്ടാണ് അവന് തക്കതായ തുണയെ കണ്ടെത്താൻ തക്കവണ്ണം ശ്രമിക്കുന്നതും മനുഷ്യൻ ഉറങ്ങിക്കിടക്കുമ്പോൾ അവന്റെ ഭാര്യയിൽ നിന്നും ഒരു ഒരു സ്ത്രീയെ കണ്ടെത്തി അവന് തുണയായിട്ട് കൊടുക്കുന്നതും അതുകൊണ്ട് നരനിൽ നിന്ന് എടുത്തത് കൊണ്ട് അവന് നാരി എന്ന പേരാവുമെന്നും ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഹി ടുക്ക് ഹർ ഫ്രം മാൻ സോ ഷീ വിൽ ബി കോൾഡ് വുമൻ എന്നും നമ്മൾ ആ ഒരു അക്കൗണ്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പഠനിയമത്തിൽ ആദ്യത്തെ അക്കൗണ്ട് അനുസരിച്ച് എല്ലാ സൃഷ്ടിയും പൂർത്തീകരിച്ചതിന് ശേഷം മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഹ്യൂമൻ ലൈഫ് ഈസ് എ ക്രൗണിംഗ് ജ്വൽ ഓഫ് ഓൾ കോസ്മിക് തിങ്സ് പ്രാപഞ്ചികമായ മറ്റെല്ലാ വസ്തുക്കളെക്കാളും മറ്റെല്ലാ വസ്തുക്കൾ സൃഷ്ടിയുടെ മകുടമാണ് മനുഷ്യൻ എന്ന ഉള്ള ഒരു അർത്ഥം ഉണ്ടാക്കാൻ വേണ്ടിയാണ് മനുഷ്യനെ ഏറ്റവും അവസാനം സൃഷ്ടിച്ചത്. അത് പ്രധാനമായിട്ടും നമ്മൾ പറയുന്നുണ്ട് നീ ഭൂമിയിൽ പെരുകുവീൻ എന്നൊരു ഒരു നിർദ്ദേശം കൊടുത്താണ് അവരെ സൃഷ്ടിക്കുന്നത്. വിവാഹത്തിന്റെ പ്രധാനപ്പെട്ട വേദപുസ്തകപരമായ ഉദ്ദേശവും അതുതന്നെയാണ്. ഭൂമിയിൽ പെരുകുവീൻ, ഭൂമിയിൽ പെരുകുവീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എന്താ പറയുന്നത് ദൈവികമായ അർത്ഥം എടുക്കുകയാണെങ്കിൽ ഇൻ ദ ഇൻ എ ഡിവൈൻ മീനിങ് വി ഹാവ് ദ പവർ ടു ക്രിയേറ്റ് എ ന്യൂ ലൈഫ്. മനുഷ്യനെ ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ചിരിക്കുന്നത് ഒരു പുതിയ ക്രിയേഷൻ നടത്താനുള്ള ദൈവത്തെ പോലെ തന്നെ ഇല്ലായ്മയിൽ നിന്നും ഒന്ന് സൃഷ്ടിക്കാൻ തക്കവണ്ണമുള്ള ഒരു കഴിവ് നൽകിയാണ് ദൈവം തമ്പുരാൻ മനുഷ്യനോട് പറഞ്ഞു നിങ്ങൾ ഭൂമിയിൽ പെറ്റുപെരുകുവീൻ എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ ഒരു വലിയ ഉത്തരവാദിത്വം ദൈവം തമ്പുരാൻ നമുക്ക് നൽകി. അതായത് ഗോഡ് ഓൾമൈറ്റി ഗേവ് അസ് ദ ബ്ലെസ്സിംഗ് ടു ഗിവ് ലൈഫ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ തന്നെ ഹി മെയ്ഡ് മാൻ ആസ് മെയിൽ ആൻഡ് ഫീമെയിൽ അവൻ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു ആൻഡ് ടു ബിക്കം വൺ ബോഡി അവർ രണ്ടുപേരും ഒരു ശരീരമായി തീർന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ വിവാഹത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശവും അതുതന്നെയാണ്. വേദപുസ്തകപരമായിട്ട് ചിന്തിക്കുമ്പോൾ രണ്ട് എൻറ്റിറ്റി ആണെങ്കിൽ പോലും അവരൊരു ശരീരവുമായി ഒരു മനസ്സായി ഒരു വികാരമായി മാറുന്നു എന്നുള്ളതാണ് വിവാഹത്തിന്റെ വേദപുസ്തകപരമായ അടിസ്ഥാനം. അവര് അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള അർത്ഥമല്ല. വളരെ ചെറിയ കാര്യങ്ങളിൽ പോലും മാതാപിതാക്കളോട് ചെന്ന് ചിലപ്പം കുറ്റം പറയുന്ന രീതിയായിരിക്കാം, പങ്കാളിയുടെ കുറ്റം പറയുക, അല്ലെങ്കിൽ പങ്കാളിയേക്കാൾ കൂടുതലായിട്ട് ഒരു അറ്റാച്ച്മെന്റ് അവർ തമ്മിലുള്ള ദാമ്പത്യ ബന്ധം തകർക്കുന്ന രീതിയിൽ മാതാപിതാക്കളെ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ മാതാപിതാക്കളെ ഒഴിവാക്കണം തന്നെ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്, അല്ലെ ഭർത്താവിനോട് പറ്റിച്ചേരും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. ജനസിസിന്റെ അർത്ഥം അനുസരിച്ച് അല്ലെങ്കിൽ ആദ്യത്തെ ക്രിയേഷൻ സ്റ്റോറി ക്രിയേഷൻ അക്കൗണ്ട് അനുസരിച്ച് ഇതാണ് പരിശുദ്ധ സഭയുടെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ദൈവം തമ്പുരാൻ നൽകുന്ന കവനന്റിന്റെ അർത്ഥങ്ങൾ. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞപ്പോൾ വെഡ്ലോക്ക് എന്ന് പറഞ്ഞൊരു വേർഡ് നമ്മൾ കേട്ടിരുന്നു. നമ്മൾ വിചാരിക്കുന്ന വെഡ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് എ ലോക്ക് എന്ന് വിചാരിക്കാറുണ്ട്. വെഡ്ലോക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അതിന്റെ അർത്ഥം. അത് ദാറ്റ് വേർഡ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ് വെഡ് ലാക്ക് WEDLAC സോറി ZLC വെഡ് ലാക്ക് എന്ന വാക്കിന്റെ അർത്ഥം അതൊരു ദാറ്റ്സ് എ കവനന്റ് ഓഫ് വെഡിങ് എന്നാണ് അർത്ഥം. അതൊരു ഓസ് ആണ്, ദാറ്റ്സ് എ വോ, അതൊരു വലിയ എന്താ പറയുന്നത് പ്രതിജ്ഞയാണ്, ഒരു വലിയ കൊവനന്റ് ആണ്. ആ കൊവനന്റിന്റെ ഭാഗമായി നമ്മൾ മാറുന്നതുകൊണ്ടാണ് വെഡ്ലോക്ക് എന്ന് വിളിക്കുന്നത്. അത് തന്നെയാണ് ക്രിയേഷൻ സ്റ്റോറിയിലൂടെ ദൈവം തമ്പുരാൻ നൽകുന്നത്. ഇത് പരസ്പരമുള്ള ഒരു 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 ഓസാണ്, ഒരു പ്രതിജ്ഞയാണ്, ഒരു പ്ലജ്ജാണ്. അതുപോലെ തന്നെ ദൈവം തമ്പുരാനോടും നമ്മൾ കാണിക്കുന്ന ഒരു വിധേയത്വവും റെസ്പോൺസിബിലിറ്റിയുമാണ് വിവാഹ കുദാശയിലൂടെ അതായത് വിവാഹ ശുശ്രൂഷയിലൂടെ വിവാഹത്തിലൂടെ വിവാഹ ജീവിതത്തിലൂടെ നമ്മൾ ഏറ്റെടുക്കുവാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മുടെ സഭയുടെ വേദപുസ്തകപരമായ അടിസ്ഥാനം. നമ്മൾ വീണ്ടും ആദാമും ഹവ്വായും കഴിഞ്ഞ തൊട്ടടുത്ത ഒരുപാട് ആൾക്കാരൊക്കെ കടന്നിട്ടാണ് അബ്രഹാമിലേക്ക് വരുന്നത്. പിന്നീട് ശേത്തിന്റെ കാര്യവും ഏനോഷിന്റെ കാര്യവും ഹാനോക്കിന്റെ കാര്യവും മെഥൂശലഹ് നോഹ ഹശേം ഹാമി അഫത്ത് അർപക്ഷാദ് അങ്ങനെ വന്ന് ഒരുപാട് പേരുടെ കഴിഞ്ഞിട്ടാണ് തേരഹ് നാഹോറും അബ്രഹാമിന്റെ കഥയിലേക്ക് വരുന്നത്. അബ്രഹാമിന്റെ കഥയിലേക്ക് വരുന്നത് അബ്രഹാമിന് ആദ്യം ഉണ്ടായ മകൻ ഇഷ്മയിലാണ്. അത് ദാസിയായ ഹാഗാറിലാണ്. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, വെള്ളം കൊടുത്തതിന് ശേഷം അവൻ ഈജിപ്ത് മരുഭൂമിയിൽ തന്നെ വളർന്നു. മരുഭൂമിയിൽ തന്നെ വളർന്ന ഇസ്മായിൽ ഒരു വലിയ വില്ലാളിയായി തീർന്നു. ഈജിപ്തിൽ നിന്നും മിസ്രൈമ്യ സ്ത്രീകളിൽ നിന്നും അവന്റെ അമ്മ അവൻ ഒരു സ്ത്രീയെ കണ്ടുപിടിച്ചു കൊടുത്തു, ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചു കൊടുത്തു എന്നാണ് ആ വാക്യത്തിൽ പറയുന്നത്. അതായത് അറേഞ്ച്ഡ് മാര്യേജിന്റെ ഒരു വേർഷൻ ആരംഭിക്കുന്ന എനിക്ക് തോന്നുന്നു ഇസ്മായിലിൽ നിന്നാണ്. മകന് വേണ്ടി ഒരു ഭാര്യയെ കണ്ടെത്തുന്ന അമ്മയെ കുറിച്ച് കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 21 ജനസിസ് ചാപ്റ്റർ 21 വേഴ്സ് 21. ഹർ മദർ ഫൗണ്ട് എ ഗേൾ ഫോർ ഇസ്മായിൽ ഫ്രം ദ ഡോട്ടേഴ്സ് ഓഫ് ഈജിപ്ത് എന്നാണ് നമ്മൾ വായിക്കുന്നത്. അതിനുശേഷം അബ്രഹാമിനെയും സാറായുടെയും കഥ നമുക്കറിയാം. അബ്രഹാം സാറായും കഴിഞ്ഞ് വീണ്ടും അപ്പനും അപ്പന്റെ ദാസന്മാരും ചേർന്ന് ഇസഹാക്കിന് വേണ്ടി റിബക്കായെ കല്യാണം ആലോചിക്കാൻ പോകുന്ന ഒരു ബിട്രോത്തൽ എന്ന് പറയുന്ന ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാവുന്ന ആദ്യത്തെ ഒരു അക്കൗണ്ട് എന്ന് പറയുന്ന ഇസഹാക്കിന്റെയും റിബക്കയുടെയും കഥയാണ്. അതിനുശേഷം ജേക്കബിന്റെ കഥ വരുന്നുണ്ട്. ജേക്കബിന്റെ കഥയിലും ജേക്കബ് പല ആൾക്കാരുടെയും ഭർത്താവായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ കാണുന്നത് ജേക്കബിന്റെ കഥ, യാക്കോബ് സേർവ്ഡ് ലാബാൻ ഫോർ സോ മെനി ഇയേഴ്സ് ടു ഗെറ്റ് ഹിസ് ലവ്ഡ് വൺ. അവൻ സ്നേഹിച്ച റാഹേൽ, റേച്ചൽ എന്ന് പറയുന്ന പെണ്ണിനെ കിട്ടാൻ വേണ്ടി അവൻ ഒരുപാട് കാലം ലാബാന് വേണ്ടി അടിമപ്പണി ചെയ്തു എന്ന് നമ്മൾ കാണാൻ സാധിക്കും. ഇതൊക്കെ ഈ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ചിലപ്പോൾ ചിലരത് പണമായിട്ടും ചിലരത് ആടുമാടുകളായിട്ടും ചിലര് അതുപോലെയുള്ള സമ്പത്തായിട്ടും ഇതുപോലെ ലേബറായിട്ടും ഒരു പെണ്ണിനെ കിട്ടാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിന് റഹം എന്നാ പറഞ്ഞത്, അതായത് ഡൗറി. അന്നൊക്കെ പെണ്ണിനെ കിട്ടാൻ വേണ്ടി അങ്ങോട്ട് ഡൗറി കൊടുക്കുന്നത്. അതിന് കാരണമുണ്ട്. ഒരു വീട്ടിൽ ഒരു പെൺകുട്ടി ചെയ്യുന്ന ജോലി, ആ ജോലിക്ക് നഷ്ടം വരാൻ പോവുകയാണ്. ഇവളെ കല്യാണം കഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ദാറ്റ്സ് ദ കോമ്പൻസേഷൻ ഓഫ് ദ ലോസ് ഓഫ് ദ ഡോട്ടേഴ്സ് ലേബർ. അവളവിടെ ചെയ്യാൻ പോകുന്ന ചെയ്തുകൊണ്ടിരുന്ന ജോലികൾക്കൊക്കെ ഇനി ഒരു മാന്ദ്യം സംഭവിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഒരു കോമ്പൻസേഷൻ ആയിട്ട് ദ ബ്രൈഡ് ഗ്രൂം ഷുഡ് ഗിവ് എൻ എമൗണ്ട് ആസ് കോമ്പൻസേഷൻ എന്നൊരു ഒരു ചടങ്ങ് അന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ യാക്കോബും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തത്. പിന്നെ വേദപുസ്തകപരമായിട്ട് അല്ലെങ്കിൽ പൗരോഹിത്യപരമായിട്ടുള്ള ഈ വിവാഹ കുദാശയെ കുറിച്ചും വിവാഹത്തിന്റെ നിയമങ്ങളെ കുറിച്ചൊക്കെ വിശദമായി പ്രതിപാദിക്കുന്ന ലേവ്യ പുസ്തകത്തിലാണ്. അത് ഞാൻ ഓരോന്നും ഓരോ വാക്യവും എടുത്തു പറയുന്നില്ല. വിവാഹ ബന്ധത്തെ കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞു ലേവ്യ പുസ്തകം 18-ാം അധ്യായം ബുക്ക് ഓഫ് ലെവിറ്റിക്കസ് ചാപ്റ്റർ 18-ൽ കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെയായിരിക്കണം വിവാഹ ബന്ധം വിശുദ്ധിയോടെ സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് അവിടെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സംഖ്യാ പുസ്തകം ബുക്ക് ഓഫ് നമ്പേഴ്സ് ചാപ്റ്റർ 36 verses 10 onwards നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട ചില റൂൾസും കാര്യങ്ങളും. ഞാൻ അതിനെക്കുറിച്ചൊന്നും ഒരുപാട് വിശദീകരിക്കുന്നില്ല, എല്ലാവർക്കും വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലും ശിംശോന്റെ കഥയാണ് നമ്മൾ കാണുന്നത്. ശിംശോൻ വന്നിട്ട് അമ്മയോട് പറയുകയാണ്, ഫെലിസ്തീയ കുലത്തിൽപ്പെട്ട തിമ്നയിലെ ഒരു പെൺകുട്ടിയെ എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് അവളെ വേണം എന്ന് പറഞ്ഞിട്ട് അപ്പനെ അമ്മയും കൊണ്ട് അവളെ കാണാൻ പോകുന്നൊരു ഒരു സീനുണ്ട്. അതായത് അതൊരു അറേഞ്ച്ഡ് മാര്യേജിൻ്റെതായിട്ടുള്ള ഒരു ഒരു രീതിയാണ് നമ്മൾ അവിടെ കാണാനായിട്ട് സാധിക്കുക. അങ്ങനെ അവിടെ പോയി അവർക്ക് വിരുന്നൊരുക്കുകയും അവിടെ സിംഹത്തിന്റെ തലയോട്ടിൽ നിന്ന് ലഭിച്ച തേൻ കൊടുക്കുന്ന കഥയൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അതിലേക്കും ഞാൻ വിശദീകരിക്കുന്നില്ല. അങ്ങനെയൊക്കെയാണ് ആ കാലഘട്ടത്തിൽ നടന്നിരുന്ന പ്രധാനപ്പെട്ട വിവാഹത്തിന്റെ ചടങ്ങുകൾ, റിച്വൽസ്, കസ്റ്റംസ് ഒക്കെ അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഡിവൈൻ ബോണ്ട്, വിവാഹം എന്ന് മാരേജ് ഈസ് എ ഡിവൈൻ ബോണ്ട്, ഒരു ദൈവീകമായ ബന്ധമാണെന്ന് നമുക്കറിയാം. ആ ദൈവീക ബന്ധത്തെ ഒരു ഫാന്റസിയിലൂടെ അവതരിപ്പിക്കുന്ന ഒരു പുസ്തകം വേദപുസ്തകത്തിലുള്ളത് അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങളിൽപ്പെട്ടതായതുകൊണ്ട് ഒരു പുസ്തകമായതുകൊണ്ട് നമ്മൾ പലപ്പോഴും അത് വായിക്കാൻ സാധ്യതയില്ല. അത് ബുക്ക് ഇതാണ്, ബുക്ക് ഓഫ് ടോബിത്ത് ആണ്. ബുക്ക് ഓഫ് ടോബിത്തിന്റെ കഥ മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ അത് മുഴുവനും വായിക്കുമ്പോൾ അത്യാവശ്യമായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വിവാഹ കുദാശയ്ക്ക് മുമ്പ് ദ ബ്രൈഡ് ആൻഡ് ബ്രൈഡ് ഗ്രൂം ഷുഡ് റീഡ് ദാറ്റ്. എങ്ങനെയായിരിക്കണം ഒരു വിവാഹ ബന്ധമെന്ന് ആദ്യം മുതൽ അവസാനം വരെയും വിവരിച്ചു പറയുന്ന ഒരു കഥയാണ്, ഒരു ഫാന്റസി പോലെയുള്ള ഒരു കഥയാണ്. എനിക്ക് തോന്നുന്നു വേദപുസ്തകത്തിൽ ഉള്ളതിൽ വളരെ മനോഹരമായ ഒരു ഒരു കഥയാണ് പൂപ്പിത്തിന്റെ കഥ എന്ന് നമുക്കറിയാം. ദാറ്റ് എ മിക്സ്ചർ ഓഫ് ഡിവൈൻ ബോണ്ട് ഓഫ് മാരേജ് ആൻഡ് ഫാന്റസി. ഫാന്റസിയുടെയും വിവാഹത്തിന്റെ ദൈവിക ബന്ധവും വിവരിക്കുന്ന ഒരു കഥയാണ് തോബത്തിന്റെ കഥ. തോബത്തിന്റെ കഥ ആരംഭിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, തോബിത് ടേൺ ടു എ ബ്ലൈൻഡ് മാൻ. അദ്ദേഹം കാഴ്ചയുള്ള മനുഷ്യനായിരുന്നു, പക്ഷേ ജീവിതത്തിലെ ചില സാഹചര്യങ്ങൾ അദ്ദേഹം കാഴ്ചയില്ലാത്തൊരു മനുഷ്യനായിട്ട് മാറുന്നു. അതിനുശേഷം ഭാര്യയും തോബത്തും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം ഹി ഹാസ് ടു പുട്ട് ഹിസ് ദ ഹോൾ ഹാർട്ട് ആൻഡ് ട്രസ്റ്റ് ഇൻ ടു ഹിസ് വൈഫ്. അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നതിനനുസരിച്ച് ചെയ്യാൻ തക്കവണ്ണം ഭാര്യയിലേക്ക് മുഴുവൻ വിശ്വാസവും അർപ്പിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം തോബിത്തിനുണ്ടാകണം. അതുപോലെ ആവണം വിവാഹ ബന്ധത്തിലും പുരുഷനും സ്ത്രീയും തമ്മിൽ ഉണ്ടാകേണ്ടത് എന്നാണ് പറയുന്നത്. ഇനി അഥവാ ഒരാൾക്ക് പല കാര്യങ്ങൾ കാണാൻ പറ്റിയില്ലെങ്കിൽ പോലും മറ്റേയാൾ അതിന് സഹായിക്കണമെന്നും, അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള വീക്ക്നെസ് പങ്കാളിക്കുണ്ടെങ്കിൽ അത് കണ്ടെത്തി സഹായിക്കാൻ കോംപ്ലിമെന്ററി ആയിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു ഒരു മനസ്സും പങ്കാളികൾക്ക് ഉണ്ടാകണം എന്ന് പറയുന്ന ഒരു വലിയ മെസ്സേജോടുകൂടിയാണ് തോബിത്തിന്റെ പുസ്തകം ആരംഭിക്കുന്നത്. ഓട്ടെ, അതെല്ലാം ആ ഭാഗം അവസാനിച്ചിട്ട് മുന്നോട്ട് വരുന്ന, മുമ്പ് പറഞ്ഞല്ലേ ലേവ്യ പുസ്തകത്തിന്റെ കാര്യം പറഞ്ഞു, ലേവ്യ പുസ്തകം 18-ാം അധ്യായത്തിൽ വിവരിക്കുന്ന കാര്യങ്ങൾ, അതായത് മിസ്രയീമിൽ നിന്ന് നിന്നെ കൊണ്ടുവന്നവനായ ദൈവം മിസ്രയീമിൽ നീ കണ്ടുപഠിച്ചതൊന്നും കണ്ടുപഠിക്കരുത് എന്നാണ് ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞത്. അതുപോലെ തന്നെ നിങ്ങളെ ഞാൻ കൊണ്ടുപോകാൻ പോകുന്നത് കനാനിലേക്കാണ്, കനാനിൽ ചെല്ലുമ്പോൾ കനാനിയർ എന്ന് പറയുന്ന ഒരു വിഭാഗം അവിടുണ്ട്. ദേർ ഈസ് എ പീപ്പിൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കോൾ കാനനൈറ്റ്. അവർ യു ഡോണ്ട് ട്രൈ ടു ഇമിറ്റേറ്റ് ദ ലൈഫ് സ്റ്റൈൽ ഓഫ് കാനനൈറ്റ് ഓർ ഈജിപ്ഷ്യൻ പീപ്പിൾ എന്ന് പറയാൻ വേണ്ടിയാണ് ഈ ലെവിറ്റിക്കസ് ബുക്ക് 18 എഴുതിയിരിക്കുന്നത്. അതായത് അവരുടെ ഇടയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് വൃത്തികെട്ട നടപടികളാണ്. ആ വൃത്തികെട്ട നടപടികളെ കുറിച്ചും വിവാഹ ബന്ധത്തിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കേണ്ടതിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചും ഒക്കെയാണ് ആ ഭാഗങ്ങളിൽ സൂചിപ്പിക്കുന്നത്. ഓക്കെ, തോബിത്തിന്റെ കഥയിലേക്ക് തന്നെ തിരിച്ചു വരാം. തോബിത്തിന്റെ കഥയുടെ പ്രധാനപ്പെട്ട ഒരു തീം എന്ന് പറയുന്നത് ദ ഇമ്പോർട്ടൻസ് ഓഫ് സഫറിങ് ടു സീ ദ ജസ്റ്റിസ് ഓഫ് ഗാഡ് എന്നുള്ളതാണ് തോബിത്തിന്റെ കഥയുടെ പ്രധാനപ്പെട്ട തീം. അതെല്ലാവരുടെയും ജീവിതത്തിൽ ആദ്യം തുടങ്ങുന്ന സമയത്ത് തോബിത്തിന്റെ ജീവിതത്തിലായാലും, തോബിത്തിന്റെ ജീവിതത്തിലെ കണ്ണന്റെ കാഴ്ച നഷ്ടപ്പെടുന്നു, അതിനുശേഷം ആ കാഴ്ച നഷ്ടപ്പെടുന്നതു മൂലം തോബിത്തിന്റെ ഭാര്യയ്ക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, അതിനുശേഷം തോബിയാസ് അതായത് തോബിത്തിന്റെ മകനായ തോബിയാസിന് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, തോബിയാസ് പോകുന്ന വഴിക്കൊക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, കണ്ടെത്തുന്ന പെൺകുട്ടി സാറായ്ക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അങ്ങനെ സഫറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ മെസ്സേജ് നൽകുന്ന ഒരു ഒരു ബുക്കാണ് തോബിത്തിന്റെ ബുക്ക്. അതിനകത്തിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ 7-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളിൽ, പ്രത്യേകിച്ച് 11-12 വാക്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹത്തിലേക്ക് കടക്കുന്ന ആളുകൾക്ക്, വിവാഹ ബന്ധത്തിലേക്ക് കടക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ പറ്റിയ നിരവധി നിരവധി ഉപദേശങ്ങളാണ്. നിന്റെ ജീവിതത്തിൽ ദൈവം ഉണ്ടായിരിക്കട്ടെ, ദൈവത്തിന് അനുഗ്രഹത്തെ നിനക്ക് യു ഹാവ് ടു യു ക്യാൻ യു മേ റിസീവ് പീസ് ആൻഡ് പ്രോസ്പെരിറ്റി ഇൻ യുവർ ലൈഫ് എന്നൊക്കെ പറഞ്ഞ ഒരു വലിയ അനുഗ്രഹങ്ങൾ ഒരു നീണ്ട ലിസ്റ്റാണ് chapter 7 verse 11 and 12 എന്ന ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ തോബിത്തിന്റെ കഥയിലൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം, ഓക്കെ അത് കുറച്ചും കൂടെ ബാക്കിയുണ്ട്. അതിനുശേഷം തോബിയാസ് തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ ഞാൻ ഈ പെൺകുട്ടിയെ സ്വീകരിക്കുന്നത് എന്റെ സെക്ഷുവൽ ഡിസയർ കൊണ്ട് അല്ല, നിന്നോടുള്ള സ്നേഹം കൊണ്ടും ഔട്ട് ഓഫ് റിയൽ വേർച്യു യഥാർത്ഥമായ നന്മയിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹം കൊണ്ടുമാണ് ഞാൻ ഇവളെ സ്വീകരിക്കുന്നത്. നോട്ട് ജസ്റ്റ് ടു ടെമ്പർ മൈ സെക്ഷുവൽ ഡിസയർ ബട്ട് ടു ഹെൽപ്പ് സപ്പോർട്ട് ആൻഡ് അപ്ഹോൾഡ് മ്യൂച്വലി ഇൻ ടു ഓൾ ഏജ്. പരസ്പരം സഹായിക്കാനും പിന്താങ്ങൽ നൽകാനും പരസ്പരം അപ്ഹോൾഡ് ചെയ്യാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അപ്ഹോൾഡ് ചെയ്തുകൊണ്ട് വാർദ്ധക്യത്തിലേക്ക് എത്താനും വളരെ മനോഹരമായ ഒരു പ്രാർത്ഥനയാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ വിവാഹത്തിന്റെ ഏറ്റവും വിവാഹ ജീവിതത്തിന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള വിജയത്തിന്റെ കാരണം അതാണ്. പരസ്പരം സഹായിക്കുക, പരസ്പരം സപ്പോർട്ട് ചെയ്യുക, പരസ്പരം വാർദ്ധക്യത്തിലേക്ക് പരസ്പരം അപ്ഹോൾഡ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് വിവാഹ ജീവിതത്തിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ചില ഘടകങ്ങൾ. അതുപോലെ തന്നെ ദ ഷെയർഡ് പ്രയർ ലൈഫ് ആൻഡ് ഗോഡ് സോ മെനി ബ്ലെസ്സിങ്സ് ഫ്രം ഗാഡ്. അവരുടെ പ്രാർത്ഥനാ ജീവിതം, അവർ രണ്ടുപേരും പ്രാർത്ഥനാ ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്ററി ആയിരുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും. രണ്ടുപേരും പ്രാർത്ഥിക്കുകയും അതിനനുസരിച്ചുള്ള ദൈവിക കൃപയും സ്വീകരിക്കുകയും അതുപോലെ ദൈവിക നീതി, ജസ്റ്റിസ് ഓഫ് ഗാഡ്, ദ ഡിവൈൻ ജസ്റ്റിസ്, ദേ എക്സ്പീരിയൻസ് ദ ഡിവൈൻ ജസ്റ്റിസ് ത്രൂ ദെയർ പ്രയർ ലൈഫ്. അങ്ങനെ കുറെ കാര്യങ്ങൾ വിവാഹവുമായി ബന്ധപ്പെട്ട പൂപ്പത്തിന്റെ കഥയിൽ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ വിവാഹ ജീവിതത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് ബുക്ക് ഓഫ് പ്രോവേബ്സിലാണ്. പ്രത്യേകിച്ച് ബുക്ക് ഓഫ് പ്രോവേബ്സ് ചാപ്റ്റർ 31 വേഴ്സസ് ആദ്യം മുതൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് സമർത്ഥമുള്ള ഭാര്യ ആർക്ക് കിട്ടും എന്നൊക്കെ നമുക്കറിയാമല്ലോ. അതിനെക്കുറിച്ച് ഞാൻ ഒത്തിരി വിശദീകരിക്കുന്നത് പ്രത്യേകിച്ച് വേഴ്സ് 10-13, അതുപോലെ 19-20, 30-31 എന്നൊക്കെയുള്ള ഭാഗങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും ഫെയ്ത്ത് ഇൻ ദ ലോർഡ് ഈസ് സ്ട്രോങ്ങർ ദാൻ ബ്യൂട്ടി ഓർ പാസിംഗ് ചാം. വി ഹാവ് ടു ഹാവ് സ്ട്രോങ് ഫെയ്ത്ത് ഇൻ ഗാഡ്. നമുക്ക് ദൈവത്തിൽ ഒരു 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 അടിയുറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ അത് മറ്റെന്തിനെയും കവച്ചു വയ്ക്കുന്നതാണ്. അതായത് സൗന്ദര്യത്തെയും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ പോയി പോകാൻ സാധ്യതയുള്ള എല്ലാ നന്മകളെയും പ്രോസ്പെരിറ്റിയും ഒക്കെ കവച്ചു വയ്ക്കാൻ തക്കാൻ സാധിക്കും ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം. അതുകൊണ്ടാണ് പരിശുദ്ധ സഭയാണ് ദൈവവുമായി ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ പരിശുദ്ധ തൃത്വത്തിന്റെ സാന്നിധ്യത്തിൽ പരിശുദ്ധ സഭയാണ് ഈ കവനന്റിൽ ഇടപെടുന്നത്. പുരുഷനോടും സ്ത്രീയോടും അല്ലെങ്കിൽ മണവാളരോടും മണവാട്ടിയോടൊപ്പം ഈ കവനന്റിൽ ഇടപെടുന്നത് പരിശുദ്ധ സഭയാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ വിവാഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ പ്രണയത്തെക്കുറിച്ച് രണ്ടുപേർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അത് ദൈവവും ദൈവമായ കർത്താവും പരിശുദ്ധ സഭയും അല്ലെങ്കിൽ ദൈവജനവും തമ്മിലുള്ള ബന്ധത്തെ വിശദീകരിക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും രണ്ടുപേര് തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം, സ്നേഹബന്ധം എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞ പുസ്തകം ഏതാണ്? ഞാൻ പറയാതെ തന്നെ എല്ലാവരുടെ മനസ്സിലെത്തിക്കാണ്, അത് ഉത്തമഗീതമാണ്. സോങ് ഓഫ് സോങ്സിൽ പറയുന്നത് ലവ് ബിറ്റ്വീൻ കപ്പിൾസ് ഷുഡ് ബി ലൈക്ക് ഓർ ഷുഡ് ബി ആസ് സ്റ്റേൺ ആസ് ഡെത്ത്. മരണത്തോളം കഠിനമായിരിക്കണം നിങ്ങളുടെ പ്രേമം എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഉത്തമഗീതം 2-ാം അധ്യായം സോങ് ഓഫ് സോങ്സ് ചാപ്റ്റർ 2 verses 8-10, 14-16 എന്നൊക്കെയുള്ള. അതുപോലെ തന്നെ ചാപ്റ്റർ എയ്റ്റിലാണ് പ്രധാനമായിട്ടും പ്രധാനപ്പെട്ട നല്ല വാക്കുകൾ വരുന്നത്. ചാപ്റ്റർ 8:6-7 verses വായിക്കുമ്പം മരണത്തോളം ഗാഢമായ പ്രേമം നിങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് എന്റെ പ്രാവേ എന്നൊക്കെ വിളിക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ഒക്കെ കൂടുതലായിട്ട് പ്രതിപാദിക്കുന്ന പുസ്തകമാണ് ഉത്തമഗീതം. മുമ്പോട്ട് പോകുമ്പോൾ യിരെമ്യാവിന്റെ പ്രവചനം, ദ ബുക്ക് ഓഫ് യിരെമ്യ ചാപ്റ്റർ 31 verses 31-34, അത് there we can see a covenant for Israel and Judah. യഹൂദിയയ്ക്കും ഇസ്രായേലിനും ദൈവം തമ്മിലാണ് കൊടുക്കുന്ന വലിയ ഒരു ഉടമ്പടിയെക്കുറിച്ച് യിരെമ്യാവിന്റെ പുസ്തകം 31-ാം അധ്യായത്തിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ തമ്മിൽ വിവാഹബന്ധം എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നുണ്ട്. വിവാഹബന്ധത്തെക്കുറിച്ച് പറയുന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ദൈവവും ദൈവജനവും തമ്മിലുള്ള ബന്ധവുമായിട്ട് ചേർന്ന് മെറ്റഫറായിട്ടാണ് അവിടെ അത് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് യഹോശയ പ്രവചനത്തിൽ കൂടുതലായിട്ട് വിവാഹ ബന്ധത്തിലെ ചില ഇല്ലെജിറ്റിമസികളെ കുറിച്ചും അതിനുണ്ടാകുന്ന ശിക്ഷകളെ കുറിച്ചും ഒക്കെ കാണാനായിട്ട് സാധിക്കും. ഹോശേയ പ്രവാചകൻ വിവാഹം കഴിച്ചിരുന്നു എന്നും ഗോമർന്ന പേരുള്ള ഒരു സ്ത്രീ ഭാര്യയായിരുന്നു എന്നും, പക്ഷെ അത് അലിഗോറിക്കലാണ് എന്നും ഒക്കെയുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. അത് എങ്ങനെയായിരുന്നാലും പക്ഷെ അത് ഇല്ലെജിറ്റിമസിയിലൂടെ ദൈവത്തെ ത്യജിച്ച് കളഞ്ഞ് വിഗ്രഹാരാധനയുടെ പുറകെ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളെ കുറിച്ച് പറയുന്നു. അതുപോലെ തന്നെ വിവാഹ ജീവിതത്തിലും മറ്റെന്തിനേക്കാൾ പങ്കാളിയുടെ സന്തോഷത്തിനേക്കാൾ കൂടുതലായി മറ്റെന്തിന് പ്രാധാന്യം കൊടുത്താലും നമ്മൾ വി ഹാവ് ടു റിഗ്രറ്റ് ആൻഡ് റിപ്പൻറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഹോശേയയുടെ പ്രവചനത്തിലുള്ളത്. അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വേദപുസ്തകപരമായിട്ടുള്ള പ്രത്യേകിച്ച് പഴയ നിയമപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അന്നത്തെ ഒരു സാഹചര്യം, പഴയ നിയമ സാഹചര്യം അനുസരിച്ച് പഴയ നിയമത്തിന്റെ പ്രത്യേകിച്ച് ഒരു 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 നാലാം നൂറ്റാണ്ട് മുതലുള്ള കാലഘട്ടം, സോറി BC 8-ാം നൂറ്റാണ്ട്, ഷിയാവിന്റെ യിരെമ്യാവിന്റെ കാലഘട്ടം നമുക്ക് കാണാം. വിശ്വാസ ത്യാഗിനിയായ ഇസ്രായേലെ മടങ്ങി വരിക എന്നൊക്കെ, അഥവാ പരസ്പര ബന്ധത്തിൽ പരസ്പര വിശ്വാസത്തിൽ എന്തെങ്കിലും വിള്ളൽ ഉണ്ടായി കഴിഞ്ഞാൽ പോലും തിരിച്ചു വരാനുള്ള ഒരു സാധ്യത അവിടെ അവശേഷിപ്പിക്കുന്നുണ്ട്. അന്നത്തെ സാഹചര്യത്തിൽ ഏൻഷ്യന്റ് നിയർ ഈസ്റ്റ് ഏരിയയിലൊക്കെയും നിലനിന്നിരുന്നത് ഒരു മാട്രിയാർക്കൽ സൊസൈറ്റി ആയിരുന്നു. അതായത് സെക്യുലർ വേൾഡിൽ, സെക്യുലർ വേൾഡിലെല്ലാം മാട്രിയാർക്കൽ എന്ന് പറഞ്ഞാൽ അധികാരം പവർ റൂളിംഗ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് സ്ത്രീകളായിരുന്നു, വീട്ടിലെ അമ്മ അല്ലെങ്കിൽ മകൾ ആയിരുന്നു. അതുകൊണ്ടാണ് ഈ മരുമക്കത്തായ എന്ന് പറഞ്ഞ സാഹചര്യത്തെ കുറിച്ച് നമ്മൾ മലയാളത്തിൽ കേട്ടിട്ടുണ്ട്. സ്ത്രീകളായിരുന്നു, സ്ത്രീകൾക്കായിരുന്നു അധികാരം, അതുപോലെ തന്നെ പവർ ഓഫ് എന്താ പറയുന്നത്, ഹാവിംഗ് പ്രോപ്പർട്ടി, അതുപോലുള്ള എല്ലാ തരത്തിലുള്ള അധികാരവും എൻജോയ് ചെയ്തിരുന്നത് സ്ത്രീകൾ. അതിനാണ് മാട്രിയാർക്കൽ എന്ന് പറയുന്നത്. പക്ഷേ വേദപുസ്തകത്തിലെ ചില കഥകളിലേക്ക് വരുമ്പോൾ, മിക്കവാറും കഥകളിലെല്ലാം തന്നെ ബിബ്ലിക്കൽ സ്റ്റോറീസ് ഗിവ് മോർ ഇമ്പോർട്ടൻസ് ഫോർ പേട്രിയാർക്കൽ സൊസൈറ്റി. പേട്രിയാർക്കൽ എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്ക് പ്രാധാന്യം അല്ലെങ്കിൽ പുരുഷന്മാർക്ക് അധികാരമുള്ള സൊസൈറ്റികളെയാണ്, അല്ലെ കുടുംബത്തെയാണ് പേട്രിയാർക്കൽ ഫാമിലീസ് എന്ന് പറയുന്നത്. അതായത് ഹസ്ബൻഡ് ആസ് മാസ്റ്റർ, എല്ലാ കഥകളിലും ഹസ്ബൻഡ് മാസ്റ്ററായിട്ടാണ് വേദപുസ്തകത്തിലെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ഒരു ബോണ്ടിനെ കുറിച്ച്, ദൈവികമായ ഒരു ബോണ്ടിനെ കുറിച്ച് ആദാ മുതൽ ഇങ്ങോട്ട് ഉള്ള ആളുകൾ, യേശു തമ്പുരാന്റെ കാലഘട്ടം വരെയുള്ള കാലത്ത്, അല്ലെങ്കിൽ യേശു തമ്പുരാന്റെ കാലം ഉൾപ്പെടെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നതെല്ലാം, പ്രത്യേകിച്ച് ലൂക്കോസിന്റെ സുവിശേഷത്തിലെ വംശാവലി നമ്മൾ എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാകുന്നത് പുരുഷന്മാരുടെ പേരുകൾ മാത്രമുള്ള ഒരു വംശാവലിയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഒഴികെ എവിടെ ഒക്കെ വംശാവലി കാണുന്നുണ്ടോ അവിടെയൊക്കെയും പുരുഷന്മാരുടെ പേരുകൾ മാത്രമാണ്. സ്ത്രീകൾ മക്കളുടെ പേരുകൾ പറയുന്നുണ്ടെങ്കിലും അവിടെ ഒരു ലീനിയേജ് അവിടെ കാണാനായിട്ട് നമുക്ക് പറ്റില്ല. അടുത്ത ആളുടെ പേര് പറയുന്നത്, അടുത്ത ജനറേഷന്റെ പേര് പറയുന്നത് പുരുഷന്മാരുടെ പേരിൽ നിന്നായതുകൊണ്ട്. പിന്നെ ചെറിയ ഒരു ഒരു സാഹചര്യം, ഈ സെലോഫഹാദിന്റെ കാര്യം ഞാൻ വിഷയത്തിൽ നിന്ന് വിട്ടുപോകുന്നുണ്ട്, അതിനെ കുറിച്ച് പറയുന്നില്ല. കൂടുതലും ഒരു പേട്രിയാർക്കൽ സൊസൈറ്റി ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇന്നത്തെ പഴയ നിയമവുമായി ബന്ധപ്പെട്ട വിവാഹത്തിന് കൊടുക്കുന്ന അർത്ഥങ്ങളും അവിടുത്തെ റൂൾസ് ഓഫ് മാരേജ് ആൻഡ് ടൈപ്സ് ഓഫ് മാരേജ്, ടൈപ്സ് ഓഫ് മാരിറ്റൽ ബോണ്ട് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാരിറ്റൽ ബോണ്ട്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തു. അത് പല പുസ്തകങ്ങളിലൂടെ, പ്രധാനപ്പെട്ട ചില പുസ്തകങ്ങളിലൂടെ കടന്നു പോകാൻ തക്കവണ്ണം സാധിച്ചു. ആദ്യം അത്യാവശ്യം ഇയർലി ഏജിലെ കുറച്ച് കാര്യങ്ങളെ കുറിച്ച്, സ്റ്റോൺ ഏജ് മുതലുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചും, അതെങ്കിലും വിവാഹത്തിന്റെ ഒരു ആദ്യകാല രൂപമായ പെയർ ബോണ്ടിങ് മുതലുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കണ്ടു. അത് എന്തായാലും, വാട്ട് വാസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് പെയർ ബോണ്ടിങ് എന്ന് നോക്കിയപ്പോൾ അതിന് രണ്ട് മൂന്ന് കാര്യങ്ങൾ, സെക്ഷുവൽ കോണ്ടാക്ടിന്റെ കൺട്രോളിംഗ്, അതുപോലെ ചൈൽഡ് റെയറിംഗ് ആൻഡ് പ്രൊവൈഡിങ് എ സ്റ്റേബിൾ സ്ട്രക്ചർ ഫോർ ഡെയിലി ലൈഫ് ലൈഫ് ടാസ്ക് എന്നും നമ്മൾ കണ്ടു. അതിനുശേഷം ഒരുപാട് സൊസൈറ്റികളിൽ പോളിഗാമി ആയിരുന്നു പ്രാക്ടീസ് ചെയ്തത്, അതായത് ബഹുഭാര്യാത്വം ഒരു പുരുഷന് തന്നെ. നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പല മുസ്ലിം സൊസൈറ്റികളിലും അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പോളിഗാമി, ബഹുഭാര്യാത്വം, ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടാകുന്ന ഒരു സാഹചര്യം അന്ന് നിലവിലുണ്ടായിരുന്നു. മെട്രി മോണോഗാമസ് ഹൗസ് ഹോൾഡ്സ് അങ്ങനെ ഉണ്ടായിരുന്നതായിട്ട് വളരെ കുറവായിരുന്നു. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ആദ്യത്തെ പാട്ടിനെ കുറിച്ച് പറയാം. പാട്ട് ശ്രദ്ധിക്കുമ്പോൾ ദൈവം തമ്പുരാൻ അവരെ അനുഗ്രഹിച്ചത് ആ ഒരു ഭാര്യയുടെ പേരിൽ മാത്രമാണ്. ആദാമിനെ അനുഗ്രഹിച്ചത് ഹവ്വായുടെ പേരിൽ മാത്രമാണ്. അബ്രഹാമിനെ അനുഗ്രഹിച്ചത് രണ്ട് ഭാര്യമാരുള്ളത് കൊണ്ടല്ല, സാറ തിരഞ്ഞെടുക്കപ്പെട്ടവളായിരുന്നത് കൊണ്ട്, കവനന്റിന്റെ ഭാഗം, ഷി വാസ് ദ പാർട്ട് ഓഫ് കവനന്റ്. അതുകൊണ്ട് സാറയോട് അബ്രഹാമിനെ വാഴ്ത്തി ദൈവം, സാറയോടൊപ്പം മാത്രമാണ് അബ്രഹാമിനെ വാഴ്ത്തിയിരിക്കുന്നത്. അതുപോലെ റാഹേലിനോടൊപ്പമാണ് മാത്രമാണ് യാക്കോബിനെ വാഴ്ത്തിയിരിക്കുന്നത് എന്നൊക്കെയുള്ള നമുക്കറിയാം, മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ പഴയ നിയമം വായിക്കുമ്പോൾ ഒരുപാട് പേരെ ഈ പോളിഗാമിയിലേക്ക് പോകുമ്പോൾ നമ്മളും ചിന്തിക്കാറുണ്ട് അതല്ലേ ശരി എന്നൊക്കെ, ഒരു വെറുതെ ഒരു റീസണിന് വേണ്ടിയെങ്കിലും ചിന്തിക്കാറുണ്ട്. പക്ഷെ അത് ഈ പാട്ടിൽ അതിന്റെ എല്ലാം ഉത്തരം നമുക്ക് കിട്ടുന്നു. അതിനുശേഷം നമ്മൾ പഴയ നിയമത്തിൽ പല പുസ്തകങ്ങളും, ഉൽപ്പത്തി പുസ്തകത്തെ കുറിച്ചും ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ആദാമിന്റെ ഹവ്വായുടെയും കാര്യങ്ങളും അവരുടെ ബന്ധത്തിന് ദൈവം തമ്മിൽ എപ്രകാരമൊക്കെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്നും അതിനുശേഷം ഇസ്മായിലിന്റെ കഥ, ഇസ്മായിലിന്റെ കഥയിൽ എങ്ങനെയാണ് വിവാഹത്തിലേക്ക് എത്തിയതെന്നും, ഏബ്രഹാം, സാറ, ഐസക്, ജേക്കബ് അവരെ കുറിച്ചെല്ലാം സംസാരിച്ചു. അതിനുശേഷം എന്തൊക്കെയാണ് ഈജിപ്ഷ്യൻസിന്റെയും അതുപോലെ തന്നെ കാനനൈറ്റ് പീപ്പിളിന്റെയും സ്വഭാവത്തിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ എന്തൊക്കെയാണ് വിവാഹ ബന്ധത്തിൽ, വിവാഹ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട നിയമങ്ങൾ എന്ന് പറയാൻ തക്കോണം ലെവിറ്റിക്കസ് 18 ചാപ്റ്റർ 18 പറയുന്നതായിട്ട് നമ്മൾ കണ്ടു. അതിനുശേഷം There is a story of divine bond and fantasy, that is the book of Tobit. എന്ന് പറയുന്നത് തോബിത്തിന്റെ കഥ, തോബിയാസിന്റെ കഥ, സാറയുടെ കഥ, അത് എങ്ങനെയൊക്കെയാണ് അത് വിവാഹ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതെന്ന് കണ്ടു. അതുപോലെ ബുക്ക് ഓഫ് നമ്പേഴ്സ്, ബുക്ക് ഓഫ് ജഡ്ജസ്, അങ്ങനെയുള്ള ബുക്കുകളെ കുറിച്ച് കണ്ടു. ബുക്ക് ഓഫ് പ്രോവേബ്സ്, സോങ് ഓഫ് സോങ്സ്, ബുക്ക് ഓഫ് ജെറമയ എന്നെല്ലാം കണ്ടു. അത് അന്നത്തെ സാഹചര്യം അനുസരിച്ച് മാട്രിയാർക്കലായിരുന്നുവെങ്കിലും നമ്മളുടെ വേദപുസ്തക പുസ്തകങ്ങൾ അനുസരിച്ച്, വേദപുസ്തക പുസ്തകങ്ങൾ അനുസരിച്ച് അതൊരു പേട്രിയാർക്കൽ കുടുംബങ്ങളെയാണ് കൂടുതലും പ്രൊജക്ട് ചെയ്ത് കാണിച്ചിരുന്നത് എന്ന് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിച്ചു. ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. ഇനിയുള്ള ആഴ്ചകളിൽ നമുക്ക് വേദപുസ്തകത്തിൽ നിന്നുള്ള മറ്റുള്ള വിവാഹവുമായി ബന്ധപ്പെട്ട വിവാഹത്തിന്റെ റൂൾസിനെ കുറിച്ചും വിവാഹത്തിന്റെ ടൈപ്സിനെ കുറിച്ചും ഒബ്ജക്റ്റീവ്സിനെ കുറിച്ചും നമ്മളുടെ ക്രിസ്ത്യൻ സൊസൈറ്റിയിൽ അത് നമ്മൾ എപ്രകാരമൊക്കെയാണ് അത് പ്രതിഫലിപ്പിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇനിയുള്ള ആഴ്ചകളിൽ പഠിക്കാമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഒരു ഒരു ലേറ്റ് അപ്പോളജി, എനിക്കൊരു ചെറിയ സാഹചര്യം ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു 15 മിനിറ്റ് മാത്രം, 15 മിനിറ്റ് താമസിച്ചാണ് എനിക്ക് ജോയിൻ ചെയ്യാൻ സാധിച്ചത്. അതിന് എല്ലാവരോടും അപ്പോളജി ചോദിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
താങ്ക് യു അച്ഛാ, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഒത്തിരി പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റി. വിവാഹത്തെക്കുറിച്ച് വേദപുസ്തക അടിസ്ഥാനത്തിൽ പഴയ നിയമത്തിൽ നിന്നും ധാരാളം വാക്യങ്ങൾ ഉദ്ധരിച്ച് അച്ഛൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നു. പ്രത്യേകിച്ച് അച്ഛൻ പറഞ്ഞ ഒരു കാര്യം, തോബിത്തിന്റെ പുസ്തകം അത് നമ്മുടെ ബൈബിളിൽ ഇല്ല എങ്കിലും എല്ലാവർക്കും ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിള് ആക്സസ് ഉണ്ടാകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതിനകത്ത് 14 അധ്യായങ്ങളുണ്ട്. അപ്പോൾ ചെറിയൊരു പുസ്തകമാണ്, സൗകര്യം പോലെ എല്ലാവർക്കും ഒരു ആക്ടിവിറ്റി ആയിട്ട് അത് എടുക്കാവുന്നതാണ്. തോബിത്തിന്റെ പുസ്തകം ഒന്ന് പരിചയപ്പെടാനായിട്ട് വായിക്കാൻ സാധിക്കുമെങ്കിൽ നല്ലതാണ്. ഞാനിങ്ങനെ പറഞ്ഞതുകൊണ്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാകുമെന്നൊന്നും അങ്ങനെ വിചാരിക്കണ്ട. പരീക്ഷയ്ക്കായിട്ടൊന്നും പഠിക്കാൻ വേണ്ടി പറയുന്നതല്ല, ഒരു റെഫറൻസിന് വേണ്ടി അച്ഛൻ നിർദ്ദേശിച്ച ഒരു പുസ്തകം. നമ്മുടെ ബൈബിളിലില്ല എങ്കിലും അവസരം കിട്ടുവാണെങ്കിൽ ഒന്ന് വായിക്കുക. കഴിഞ്ഞ വർഷത്തെ പോലെ നമ്മൾ ഫെയ്ത്ത് സ്റ്റഡിക്ക് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് തരും പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ട്. അപ്പോൾ അതിൽ നിന്നേ ക്വസ്റ്റ്യൻ ചോദിക്കുകയുള്ളൂ ആ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിൽ നിന്ന്. അതുകൊണ്ട് ക്ലാസ്സുകളൊക്കെ നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് അച്ഛൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുക. നോട്ട് എഴുതുന്നവർക്ക് എഴുതിയെടുക്കാം, അതിന് നിങ്ങളുടെ താല്പര്യം പോലെ. പക്ഷേ ഇത് കേൾക്കുന്നതല്ല, ഇത് പരീക്ഷയ്ക്ക് വരുമോ എന്നൊരു സംശയമോ ആകുലതയോ ഒന്നും വേണ്ട. നമ്മൾ പരീക്ഷയ്ക്കായിട്ട് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് തരും. അതുകൊണ്ട് ശ്രദ്ധയോടെ ക്ലാസ് കേട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫെയ്ത്ത് സ്റ്റഡി ക്ലാസ്സും കൊണ്ട് നിങ്ങളത് പ്രയോജനപ്പെടുത്തേണ്ടത്. നല്ല ക്ലാസ് ആയിരുന്നു അച്ഛാ, താങ്ക് യു. ക്ലാസ് ഇച്ചിരി വൈകിയാണ് തുടങ്ങിയതെങ്കിലും നമ്മുടെ ആളുകളൊക്കെ ലൈനിൽ തന്നെ നിന്നു, ആരും വിട്ടുപോയിട്ടില്ല. നമുക്ക് ധാരാളം പേരിന്ന് ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും ക്ലാസ് എടുത്ത ജോബി അച്ഛനോടും ഉള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. ക്ലാസ് തുടങ്ങുന്നത് ഇച്ചിരി താമസിച്ചാണെന്ന് അച്ഛൻ അറിയിച്ചത് കൊണ്ട് പെട്ടെന്ന് ഒരാളെ സങ്കീർത്തനം വായിക്കാനായിട്ട് ഞാൻ അന്വേഷിച്ചിരുന്നു. എങ്കിലും എലിസബത്ത് ആൻഡി ഡെട്രോയിറ്റ് സെന്റ് തോമസ് ഇടവകയിലെ മെമ്പറാണ്. ആൻറ്റിയാണ് ഡെട്രോയിറ്റിലെ റീജിയണൽ സെക്രട്ടറി. ആൻറ്റി വോളണ്ടിയർ ചെയ്തു. അതുകൊണ്ട് ആൻറ്റി ഭംഗിയായിട്ട് ആദ്യത്തെ 15 മിനിറ്റ് നമുക്ക് സങ്കീർത്തനങ്ങൾ വായിച്ച് ഹെൽപ്പ് ചെയ്തു. ആൻറ്റിയോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ലിസ് ആൻറ്റി എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ? ആൻറ്റി ലൈനിലുണ്ടല്ലോ. ഹലോ ഹലോ,
അച്ഛൻ വളരെ എലിഗന്റ് ആയിട്ട് പ്രസന്റ് ചെയ്തു. ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ വേർഡ് ആണ് അച്ഛാ, വളരെ താങ്ക് യു. ഐ ബിലീവ് എവരിബഡി എൻജോയ്ഡ് ഇറ്റ്, സോ താങ്ക് യു വെരി മച്ച്.
താങ്ക് യു ആൻറ്റി. അടുത്ത ആഴ്ച അനൗൺസ്മെന്റ് ഉള്ളത്, അടുത്ത ആഴ്ച നമുക്ക് പതിവുപോലെ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും 8 മണിക്ക് ക്ലാസ് ഉണ്ടായിരിക്കും. ബുധനാഴ്ച ഷാബു അച്ഛൻ അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം എടുക്കുന്നതായിരിക്കും. വ്യാഴാഴ്ച ജോബി അച്ഛൻ നമ്മുടെ ഫെയ്ത്ത് സ്റ്റഡി ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. മറ്റ് അനൗൺസ്മെന്റ്സ് ഒന്നുമില്ല, നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം അച്ഛാ.
സ്തോത്രം സ്തോത്രം കർത്താവേ, സ്തോത്രം അതായിരം ആയിരമായി നൽകുന്നവനെ ഞങ്ങളുടെ കർത്താവേ നിങ്ങളോട് കരുണ ചെയ്യണം. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. എന്നേക്കും ഞങ്ങളുടെ ക്ഷമ നിനക്ക് സ്തുതി. ശുദ്ധമുള്ള തിരുനാമത്താൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ കർത്താവിന് ജയം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നേരമൊക്കെയിലും കാലമൊക്കെയിലും എല്ലാ സമയങ്ങളും നിന്റെ ദൈവത്തിന് ചെറിയ കീഴിൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമേൻ. ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധരോഹായുടെ സംബന്ധവും സഹവാസവും നമ്മെല്ലാവരുടെ മേലും പരിശുദ്ധ സഭയുടെ മേലും എല്ലാ ആധ്യാത്മിക പ്രസ്ഥാനങ്ങളുടെ മേലും പ്രത്യേകം മർത്തമറിയ സമാജത്തിന് മേലും ഭദ്രാസന മർത്തമറിയ സമാജത്തിന് മേലും അതിന് നേതൃത്വം നൽകുന്ന എല്ലാവരുടെ മേലും ഈ ശുശ്രൂഷയിൽ പങ്കുകൊണ്ട എല്ലാ സഹോദരിമാരുടെ മേലും നമ്മുടെ എല്ലാ മർത്തമറിയ സമാജത്തിന് ഈ വർഷത്തിൽ വരുവാനിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും ഇപ്പോഴും എപ്പോഴും നീക്കുണ്ടായിരിക്കുമാറാകട്ടെ.
Thank you, everyone. Thank you, Acha.